ഇത് SBS റേഡിയോ മലയാളം.
ഇപ്പോൾ ലോകത്തെ കൂട്ടിയോജിപ്പിക്കുന്ന, ഭരണാധികാരികൾ ജനങ്ങളോട് സംവദിക്കാൻ ഉപയോഗിക്കുന്ന, പല സർക്കാരുകളെയും താഴെയിറക്കാൻ വരെ വഴിയൊരുക്കുന്ന, അതിനപ്പുറം ജനം ഏറ്റവുമധികം വിനോദം കണ്ടെത്തുന്ന ഉപാധിയായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന നമ്മൾ എത്രത്തോളം അതിന് അടിമപ്പെടാറുണ്ട് എന്ന് തിരിച്ചറിയാറുണ്ടോ? പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ സോഷ്യൽ മീഡിയ അടിമകളായി മാറുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്.
ഹേയ് ഫേസ്ബുക്ക് ലോഗിൻ പണ്ണ്, എൻ ടൈം ലൈൻ എല്ലാം പാരു, നാ യാര് എന്നെ തേടേ, വോ ഹേ പിടിച്ചാ ലൈക്കോ കടിച്ചാ പോക്കോ.
ദിവസം എത്ര നേരം നിങ്ങൾ ഫേസ്ബുക്കോ ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ പരിശോധിക്കാറുണ്ട്? വാട്സാപ്പിൽ എത്ര മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാറുണ്ട്? ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർ മുതൽ 24 മണിക്കൂറും ഫേസ്ബുക്കിൽ ലോഗിൻ ആയിരിക്കുന്നവർ വരെയുണ്ട്. സ്മാർട്ട് ഫോൺ കാലഘട്ടത്തിൽ എന്നും എപ്പോഴും എവിടെയും നമ്മൾ പരസ്പരം കണക്റ്റഡാണ്. അല്പം സമയം കിട്ടുമ്പോൾ പുതിയൊരു ചിത്രം പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാനോ, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രോളാനോ ഫേസ്ബുക്കിലേക്ക് പാഞ്ഞെത്തുന്നവരാണ് പലരും. പിന്നെ ഒരിക്കൽ ചെയ്ത പോസ്റ്റിന് ലൈക്കോ ഷെയറോ കമൻ്റോ കിട്ടിയോ എന്നറിയാൻ എപ്പോഴും ആകാംക്ഷയുമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവും അമിതോപയോഗവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണ്? ഇക്കാര്യം കണ്ടെത്താൻ ആരോഗ്യമേഖലാ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരുമെല്ലാം ശ്രമിക്കാറുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയോട് ഭ്രാന്തമായി ഭ്രമം പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് സമ്മതിച്ചു തരാൻ ആരും തയ്യാറാകില്ല.
No, in the past, yes, but the reason why I stopped because I wanted to do things more productive, read books and, you know, make more of my life.
I recently felt that when I noticed that I was checking it so often that my Instagram feed didn't have that many updates, and I was like, oh god, maybe I should do this a little less often.
Not really, because like I've like control over it, so I know like I like, and if I feel like I'm using it too much, I'll just stop.
No, I've never felt I've ever used it too much. I've always kept it an arm's length. I've used it for what I required out of it.
ABC അടുത്ത കാലത്ത് ജനങ്ങളുടെ അഭിപ്രായം തേടിയപ്പോൾ ലഭിച്ച പ്രതികരണങ്ങളായിരുന്നു ഇവ. എന്നാൽ ഒരല്പം ഒഴിവു സമയം ലഭിച്ചാൽ ഉടൻ തന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന ശീലം അത്ര നല്ലൊരു സൂചനയല്ലെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു.
സോഷ്യൽ മീഡിയന്റെ അഡിക്ഷൻ എന്ന് പറയുന്നതിന് മുന്നേ നമുക്കത് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്, ഗുണങ്ങളും ഉണ്ട്, ഒപ്പം ദോഷങ്ങളും ഉണ്ട്. അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ അതൊരു അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്.
കേരളത്തിൽ സൈക്കോളജിസ്റ്റായി പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ സിഡ്നിയിൽ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റായ നീനു കരീമാണ് ഇത്.
ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി യൂത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് സമയം ആ ഒരു സോഷ്യൽ മീഡിയ സൈറ്റ്സും വെബ്സൈറ്റുകളും ഈ ഒരു സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ ഫങ്ഷണൽ ഏരിയാസില് ഫോർ എക്സാമ്പിൾ അവരുടെ പഠനത്തെയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെയോ സോഷ്യൽ ലൈഫിനെയോ ഒക്കെ ബാധിക്കുന്ന ഒരു രീതിയിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അഡിക്ഷൻ എന്ന് ഞങ്ങൾ പറയുന്നത്. ചെറിയൊരു പ്രശ്നങ്ങൾ മുതൽ, അതായത് ഇപ്പൊ ഉറക്കമില്ലായ്മ, നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണാവുന്ന ഒരു ഉറക്കമില്ലായ്മ, ക്ഷീണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെറുതായിട്ടാണ് ഇത് തുടങ്ങുക. പക്ഷെ അത് കൂടുതൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസിലേക്ക്, അതായത് ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ എന്നീ പ്രോബ്ലംസിലേക്ക് ഈ ഒരു അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ കാരണമാകുന്നുണ്ട് ഇന്നത്തെ കാലത്ത്.
സോഷ്യൽ മീഡിയ പരിശോധിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പലരും എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സൂചിപ്പിക്കാനായി പല പുതിയ വാക്കുകളും മനഃശാസ്ത്രജ്ഞർ ഇപ്പോൾ ഉപയോഗിക്കുന്നു. ഫോമോ, ഫോബോ, നോമോ തുടങ്ങിയ വാക്കുകളാണ് ഇവ. ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ തന്റെ സുഹൃത്തുക്കളും മറ്റും പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ താൻ കാണാതെ പോകുമോ, അവർക്കൊപ്പം എത്താൻ കഴിയാതെ പോകുമോ എന്ന ഭയം. ഫോബോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബീയിങ് ഓഫ്ലൈൻ ആണ്. നോമോ എന്നത് നോ മൊബൈൽ എന്നതും. ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ സൊസൈറ്റി കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ സ്ട്രെസ് ആൻഡ് വെൽബീയിങ് ഓസ്ട്രേലിയ റിപ്പോർട്ട് പ്രകാരം പ്രായപൂർത്തിയായവർ ശരാശരി 2.1 മണിക്കൂറും ചെറുപ്പക്കാർ ശരാശരി 2.7 മണിക്കൂറുമാണ് സോഷ്യൽ മീഡിയയിൽ ദിവസവും ചെലവഴിക്കുന്നത്. ഇതിൽ ചെറുപ്പക്കാരിൽ 60% സ്ഥിരമായി സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നത് മൂലമുള്ള ബ്രെയിൻ ബേൺ ഔട്ട് അഥവാ തലച്ചോറിന്റെ അമിതോപയോഗം മൂലമുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താറുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു.
ഇപ്പൊ ഇന്ത്യയിൽ ഒരു സ്റ്റഡി ഒരു 2011-15 ആ ഒരു വർഷങ്ങൾക്കിടയിലുള്ള പഠനത്തിൽ അവർ കണ്ടത് എന്താണെന്ന് വെച്ചാല് 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് എന്ന്. ഒരു 40 വയസ്സിന് മേലെയുള്ളവരും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു 15-24 യൂത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ്. അവരിലാണിത് കൂടുതലായിട്ട് ഇതിന്റെ പ്രോബ്ലംസ് അവർ ഇപ്പൊ നമുക്ക് മുന്നിൽ എത്തുമ്പോൾ ഇത്തരം യൂത്ത് ആയിരിക്കും കൂടുതലായി കാണുന്നത്. കാരണം അവരുടെ പാരന്റ്സ് എല്ലാം നമ്മളടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ വരുന്ന ഒരു പ്രോബ്ലം അവർ പഠനത്തിൽ പുറകിലായി, മുന്നേ ഇങ്ങനെയായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര എന്തോ പഠനത്തിൽ പിന്നോക്കം പോകുന്നു, അല്ലെങ്കിൽ തീരെ ഒരു ആക്റ്റീവ് അല്ല കുട്ടി, അങ്ങനെയെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മളടുത്ത് ഇവര് വരിക. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മളത് സംസാരിച്ച് അതിന് എന്താണ് അങ്ങനെ ആവാൻ കാരണം എന്നതൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല പല ഘടകങ്ങൾ, അതിലൊന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ എഡിക്ഷൻ.
പലപ്പോഴും യഥാർത്ഥ ലോകവും ഓൺലൈൻ ലോകവും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ എത്തുന്നുണ്ട് എന്നാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിലുള്ള പ്രൊഫസർ ബയാൻ പ്രേമാക് ചൂണ്ടിക്കാട്ടുന്നത്.
It may be that because people are using so much social media that they are losing real social relationships in some ways. There may also be sort of an effect where they feel like social media is the real world, but it is actually a very distilled world. It's a highly curated world where people are not necessarily themselves. And so those relationships, while valuable in some ways, may not really be good replacements for true human social relationships.
പലരെയും ആശങ്കയിലേക്കും വിഷാദരോഗത്തിലേക്കും തള്ളിയിടുമ്പോൾ മറുവശത്ത് ഈ പ്രശ്നങ്ങളുള്ള മറ്റു പലർക്കും ആശ്വാസമാകുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. അവർക്ക് ലോകത്തിലേക്ക് കൂടുതൽ വഴി തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുതലമൂർച്ചയുള്ളൊരു വാളായി സോഷ്യൽ മീഡിയയെ കാണാനാണ് മനഃശാസ്ത്രജ്ഞർ താൽപര്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥ ലോകമാണെന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്നും വിശ്വസിക്കാതിരിക്കുക എന്നതാണ് പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്നും മാനസികാരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളും ലോകവിവരവുമെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ സ്വയം ചിന്തിച്ചും മനസ്സിലാക്കിയും അതിന്റെ അതിർവരമ്പ് വിലയിരുത്തുക എന്നതാണ് പ്രധാനം. അക്കാര്യം കുട്ടികളെയും മനസ്സിലാക്കുകയും വേണം. മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിലും സജീവമായ നീനു കരീം ഇതേക്കുറിച്ച് നൽകുന്ന ഉപദേശം ഇതാണ്.
ഒരു ഫാമിലി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ എത്ര സമയം നമ്മൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള സൈറ്റിൽ നമ്മൾ ചെലവഴിക്കുന്നു എന്നതിനെ പറ്റി നമ്മൾ തന്നെ ഒരു ബോധവാനാവുക എന്നതാണ്. അപ്പോ നമുക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യം വരുവാണെങ്കിൽ നമുക്ക് ആ ടൈം ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാം. ഇപ്പോ ഒരു ദിവസം 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂർ, ഒരു 5 ഞാനൊരു മാക്സിമം ഒരു ടൈം പറയുകയാണ്, ഒരു 5 hours ഒക്കെ. അതൊക്കെ ഒരു എഡിക്ഷന്റെ ഒരു എക്സ്റ്റെൻഷൻ കേസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ സ്വയം അത് കട്ട് ഡൗൺ ചെയ്ത് അതിന്റെ അവേഴ്സ് കുറച്ച് കുറച്ച് വരണം. ശരിക്കും പറയുവാണെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ എഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പൊ ആൽക്കഹോളിസം എഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഡിക്ഷൻ പോലെ തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഇത്. അതിനേക്കാൾ പവർഫുൾ ഒരു ചിക്കാഗോ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം അവർ പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ എഡിക്ഷന് ഇതിനേക്കാൾ, ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള എഡിക്ഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കാം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനോടൊപ്പം തന്നെ ഓഫൻ നമ്മൾ എപ്പോഴും എപ്പോഴും ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൃത്യമായൊരു ടൈം ഇതിന് തിരിച്ച് വെക്കണം. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇന്ന സമയങ്ങളിൽ മാത്രം ഞാൻ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യും എന്നത്. അതിനോട് കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ സ്മാർട്ട് ഫോൺസ് ആണ് ഉള്ളത്. അപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതൊരു മോട്ടിവേഷൻ ആണ് ഈ ആളുകൾക്ക്. എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി, അതാണ് ഒരു കമ്പൽസീവ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. എന്തായിരിക്കും. സോ അത്തരം നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ ആ ഒരു ഫാമിലിയിലെ പാരന്റ്സിനെ, ഇപ്പൊ ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് അല്ലെ ആ അത്തരം ഒരു കുട്ടികളാണെങ്കിൽ ഈ പാരന്റ്സിന് ഇത്ര റൂള് വെക്കാൻ പറ്റും വീട്ടില്, ഇന്ന സമയം ഇത്ര സമയം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം ഏതൊക്കെ സൈറ്റുകൾ. കാരണം ഇപ്പൊ ഒരുപാട് സൈബർ ബുള്ളിങ്, സെക്ഷൽ അബ്യൂസ് തന്നെ, അങ്ങനെയുള്ള ഒരുപാട് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം നടക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു അഡിക്ഷന്റെ ഫലമായിട്ട് ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ഈ സൈറ്റുകൾ കുട്ടികൾ കാണുന്നുണ്ട് എന്നതിനെല്ലാം ഒരു ലിമിറ്റ് വെക്കുക, എല്ലാം സുതാര്യമാക്കുക. അതുപോലെ തന്നെ അവർ കുട്ടികളുമായി കൂടുതൽ ടൈം ചെലവഴിക്കാൻ ശ്രമിക്കുക. കാരണം കൂടുതൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് അച്ഛനും അമ്മയും ജോലി ചെയ്യുക, അവർ തിരിച്ചു വരുമ്പോൾ അവര് ഒത്തിരി ടയേർഡായിരിക്കും. അപ്പൊ അവര് കാണുന്ന ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെ ഇത്തരം ടെക്നോളജീസ് എല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഐപാഡ് വാങ്ങിക്കൊടുത്ത ഗെയിം കളിക്കുക. അത്ര സാധനം അവര് തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്. അതെല്ലാം കുറച്ച് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവരുടെ ഈ ഒരു അഡിക്ഷനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാം. അല്ലെങ്കിൽ അവരുടെ ഒരു ഓവർ യൂസ്, അഡിക്ഷൻ ആവണമെന്നില്ല, ഓവർ യൂസ് എന്ന് നമ്മൾ തോന്നുന്നുവാണെങ്കിൽ നമുക്കത് അവരുടെ ഇത്തരം ഇത് കുറച്ചു കൊണ്ടുവരാം.
ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല, ഒട്ടും ഭൂഷണവുമല്ല. അതുകൊണ്ടുതന്നെ നിയന്ത്രണത്തോടുകൂടിയുള്ള ഉപയോഗം എന്നാണ് ആരോഗ്യരംഗത്തുള്ളവരും സാങ്കേതിക രംഗത്തുള്ളവരും ഒരുപോലെ നിർദ്ദേശിക്കുന്നത്.